ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം പ്രൊഫസർ സി രവിചന്ദ്രൻ, ഓസ്ട്രേലിയയിലേക്ക് സ്വാഗതം.
താങ്ക് യു, താങ്ക് യു.
നമ്മൾ പല മതവിഭാഗങ്ങളുടെയും അല്ലെങ്കിൽ പല വിശ്വാസ വിഭാഗങ്ങളുടെയും പ്രചാരകരുമായിട്ടുള്ള, അതിന്റെ പ്രഭാഷകരുമായിട്ടുള്ള ഒരുപാട് അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു നിരീശ്വരവാദ പ്രഭാഷകനുമായി അല്ലെങ്കിൽ ഒരു യുക്തിവാദ പ്രഭാഷകനുമായി ഒരു നാസ്തികനുമായി ആദ്യമായിട്ടാണ് സംസാരിക്കാൻ കഴിയുന്നത്. എന്നാലും ആദ്യം തന്നെ അത് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു നിരീശ്വരവാദം അല്ലെങ്കിൽ നാസ്തികത, അതിനെക്കുറിച്ച് സംസാരിക്കാൻ അധികം ആളുകളെ കിട്ടാത്തത്?
വളരെ വ്യക്തമാണ്, അതിന് സ്വാഭാവികമായിട്ടൊരു മൈനോറിറ്റി പൊസിഷനാണ്, നമ്മളെ പോലെയുള്ള സമൂഹങ്ങളിൽ ഒരു മൈനോറിറ്റി പൊസിഷനാണ്. പിന്നീട് അത് നമ്മളുടെ സാധ്യതകൾ, അവസരങ്ങൾ അതൊക്കെ വളരെയധികം കുറയ്ക്കുമെന്ന് ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതത്തിനെതിരെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും സാഹസികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് അതിൽ നിന്ന് പിൻവലിയുന്നത്. പിന്നെ അത് മാത്രമല്ല, ചിന്താപരമായിട്ട് തന്നെ നോക്കുമ്പോൾ നാസ്തികത അത്ര എളുപ്പം എത്തിച്ചേരാൻ കഴിയുന്നൊരു കാര്യമല്ല. കാര്യം അത് നമ്മളുടെ മസ്തിഷ്കത്തോട് തന്നെ ചില ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നിലയിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അധികം ആളുകളെ നിങ്ങൾ കാണാത്തത്.
ഓക്കെ, എന്തായാലും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യം വരുന്നത്, ലോകത്തിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ആളുകളുണ്ട്. ലോകത്തെല്ലായിടത്തും പോയി അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും ചെയ്യുന്നത് സ്വന്തം വിശ്വാസ പ്രമാണത്തെ മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ താങ്കളുടെ കേരളത്തിൽ നടക്കുന്ന സംവാദങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വിദേശത്തേക്ക് പോകുന്നത് എങ്കിൽ പോലും ഇവിടെ വന്നിരിക്കുന്നതെല്ലാം താങ്കളും ചെയ്യുന്നത് ഏകദേശം സമാനമായ ഒരു കാര്യമാണ്. താങ്കൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ പറയുന്ന യുക്തിചിന്ത എന്നൊരു വിശ്വാസത്തെ, അതിനെക്കുറിച്ച് പ്രചാരണം നടത്താൻ തന്നെയാണ് താങ്കളുടെ പ്രസംഗങ്ങളും സംവാദങ്ങളും എല്ലാം ഉപകരിക്കുന്നത്. സ്വാഭാവികമായും മതപ്രഭാഷകരെ പോലെ മറ്റൊരു അതിന് തുല്യമായിട്ടുള്ള മറ്റൊരു വിശ്വാസത്തിന്റെ പ്രചാരകനായി താങ്കൾ മാറുകയല്ലേ?
അത് സാധാരണ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഈ എയ്തീസം അല്ലെങ്കിൽ നാസ്തികത ഒരു മതമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. നാസ്തികത എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, മതത്തിനെതിരെ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള നിലപാടെടുക്കുന്നത് നാസ്തികതയാണ്. മറ്റൊരു തത്വശാസ്ത്രവും മറ്റൊരു സംഘങ്ങളും അങ്ങനെ ചെയ്യാറില്ല. രണ്ട്, ഒന്നിനെതിരെയുള്ള ഒന്ന് തന്നെ അത് തന്നെയാണ് എന്ന് പറയുക. അതൊരുമാതിരി എന്താ പറയുക, ഇപ്പോൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നതൊരു ഹോബിയാണ്, സ്റ്റാമ്പ് കളക്ട് ചെയ്യാതിരിക്കുന്നതും ഒരു ഹോബിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ടെന്നീസ് കളിക്കുന്ന ഒരു വ്യായാമമാണ്, കളിക്കാതിരിക്കുന്നതും ഒരു വ്യായാമമാണ് എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ നാസ്തികത ഒരു മതമാണെന്ന് പറയാം. ഇനി മൂന്നാമത്, നാസ്തികത എന്ന് പറയുമ്പോൾ ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു ചിന്താധാര അല്ലെ, ഒരു മതം എന്നുള്ള രീതിയിൽ അങ്ങനെയും വേണമെങ്കിൽ വിളിക്കാം. മറിച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയും. വിശ്വാസം കുത്തിവെക്കുക എന്ന് പറയുന്നതും അത് സാധാരണ ഇതിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഒരുപാട് ചിന്താപരമായിട്ടുള്ള ചരിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരാളെ വിശ്വാസത്തിലേക്ക് തള്ളിയിടാൻ വളരെ എളുപ്പമാണ്. ഒന്ന് രണ്ട് വ്യക്തിഗത അനുഭവങ്ങളോ ഒന്ന് രണ്ട് കഥകളോ ഒക്കെ മതിയാവും നമ്മൾ പെട്ടെന്ന് തന്നെ അത് എത്തിച്ചേരാൻ. പക്ഷെ നാസ്തികത എന്നൊക്കെ പറയുമ്പോൾ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ കുഴിയിൽ നിന്ന് വലിച്ച് കയറ്റലാണ്, അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇനി മാത്രമല്ല, നിങ്ങൾക്ക് ഒരാളെ നാസ്തികനായിട്ട് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തോ അല്ലെങ്കിൽ തേച്ച് വിട്ടോ ഒന്നും നാസ്തികനാക്കാൻ പറ്റില്ല. വിശ്വാസിയാക്കുന്നത് പോലെ ഒരാളെ നാസ്തികനാക്കാൻ പറ്റില്ല. അത് മസ്തിഷ്കപരമായിട്ട് ഇത് കേൾക്കുന്നവർക്കൊക്കെ അറിയാൻ കഴിയും എന്തുമാത്രം സംശയങ്ങൾ. കാര്യം ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം അതിൽ നിന്ന് നമ്മൾ ആളിനെ ലിബറേറ്റ് ചെയ്യണം. ഇറ്റ്സ് എ സംതിങ് ലൈക്ക് എ ലിബറേഷൻ പ്രോസസ്. ഇറ്റ്സ് നോട്ട് ഈസി. ഈസി അല്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മതവിശ്വാസികളെ ഞാൻ ഇവിടെ മതപ്രഭാഷണം പോലെയല്ലേ എന്ന് ചോദിച്ചു. പ്രഭാഷണം പോലെയാണ്, പക്ഷേ ഒരിക്കലും മതപ്രഭാഷണം പോലെയല്ല. കാരണം മതപ്രഭാഷണത്തിൽ ഇല്ലാതെ പോകുന്ന പ്രധാന ഘടകങ്ങൾ, ഒന്ന് സയൻസ്, യുക്തിചിന്ത, അന്വേഷണത്തുര, സംശയങ്ങൾ, ഇതിനെയൊക്കെ ആഘോഷിക്കുന്ന മീറ്റിങ്ങുകളാണ് നമ്മുടെ മീറ്റിങ്ങുകൾ. അല്ലാതെ അടിച്ചേൽപ്പിക്കുക, വെട്ടിവിഴുങ്ങുക എന്നുള്ള രീതിയിലുള്ള അന്ധതയല്ല ശരിക്കും.
അല്ല, ഒരു പക്ഷേ ഈ ഒരു സംശയം ഞാനല്ല ആദ്യമായിട്ട് ചോദിക്കുന്നത്. ഒരു പക്ഷേ താങ്കൾ ഉൾപ്പെടെയുള്ള ഒരു നവ നാസ്തികർന്ന് പറയാവുന്ന നിയോ എത്തീസ്റ്റ് എന്ന് പറയാവുന്ന ആളുകൾ, അവരെക്കുറിച്ച് അതിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരായ റിച്ചാർഡ് ഡോക്കിൻസിനെയും സാം ഹാരിസിനെയും ക്രിസ്റ്റഫർ ഹിച്ചൻസിനെയും പോലുള്ള ആൾക്കാരെക്കുറിച്ച് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ നാസ്തികൻ എന്ന് വിളിക്കാവുന്ന നോം ചോംസ്കി തന്നെയാണ് ഒരിക്കൽ പറഞ്ഞത്, അവർ മതപ്രഭാഷകരാണ്, സ്റ്റേറ്റ് റിലീജിയന്റെ പ്രഭാഷകരാണ് ഇവർ, അങ്ങനെയുള്ള തീവ്രവാദികൾ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ, അവരെയെല്ലാം നോം ചോംസ്കി വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭാഗം അത്തരത്തിൽ തീവ്രമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, അതുതന്നെയല്ലേ സംഭവിക്കുന്നത്?
ഇവിടെ വളരെ കൃത്യമായ ഒരു ചോദ്യം. അതായത് മതത്തിന് കൃത്യമായ തീവ്രമായി അടിച്ചേൽപ്പിക്കാമെന്നും അല്ലെങ്കിൽ പ്രബോധനം നടത്താമെന്നും പ്രചരണം നടത്താമെന്നും അത് ഓക്കെയാണെന്നും, എന്നാൽ മറിച്ച് പറയുന്നവർ വളരെ സൗമ്യമായി പറയണമെന്നും ഒളിച്ചു പറയണമെന്നും മാറി നിന്ന് പറയണമെന്നും ഒക്കെയുള്ള ഒരു അലിഖിതമായിട്ടുള്ള നിയമം ഇവിടെ നിലവിലുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം തീവ്രമായ മതപ്രചരണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഫണ്ടമെന്റലിസം എന്നാണ് ഇത് പലരും അതിനെ വിളിക്കുന്നത്. ഈ ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമല്ല, ഫണ്ടമെന്റൽസ് ശരിയാണെങ്കിൽ. ഇവിടെ നാസ്തികതയുടെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ബോധം. വി ആർ ഓൾ കമ്മിങ് ഫ്രം ആഫ്രിക്ക, വി ആർ ഓൾ കമ്മിങ് ഫ്രം ബാക്ടീരിയ, അതുപോലെ തന്നെ റേഷ്യലായിട്ടുള്ള ദേശ കാല ലിംഗ ഭേദങ്ങൾ, അതിനൊന്നും യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ അന്വേഷണ രീതി പിന്തുടരുന്ന ഒരു ചിന്താധാരയാണ് നാസ്തികത. അപ്പോൾ അന്യനു വേണ്ടിയുള്ള കെയർ, ഇതൊക്കെ പരമപ്രധാനമുള്ള കാര്യമാണ്. ഇവിടെ ഒന്നും തന്നെ ഫണ്ടമെന്റൽസ് റോങ് അല്ല. അതേസമയം മതത്തിന്റെ ഫണ്ടമെന്റൽസ് എങ്ങനെയല്ല, അത് വിഭജനമാണ് ആദ്യം മുന്നിൽ വെക്കുന്നത്. ഞാനും അല്ലെങ്കിൽ നമ്മളും അവരും എന്നുള്ളൊരു ബോധ്യം ആദ്യം വരുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ഒരു നാസിയൻ ഒരിക്കലും വേറൊരാളെ കൊല്ലാനായിട്ടോ അല്ലെങ്കിൽ ഹാം ചെയ്യാനായിട്ടോ ഉള്ള ഒരു ഒരു മോട്ടിവേഷൻ ഇല്ല. അതേസമയം ഇതല്ല പല മതങ്ങളുടെയും സിദ്ധാന്തം എന്ന് പറയുന്നത്. അവർ പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ ഡിവിഷൻ, ഇതേപോലെയൊക്കെയുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു നാഗരികതയ്ക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വിശ്വാസങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തീവ്ര മതവിശ്വാസം ഒരു രോഗമാവുമ്പോൾ തീവ്ര നാസ്തികത അങ്ങനെ ആവുന്നില്ല. കാര്യം നല്ല കാര്യം ഇച്ചിരി കൂടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്.
അല്ല, അതിൽ യുക്തിചിന്ത എന്ന് പറയുമ്പോൾ യുക്തി എന്ന വാക്ക് തീർത്തും ആപേക്ഷികമാണ്. താങ്കളുടെ യുക്തി ആകണമെന്നില്ല എന്റെ യുക്തി. ഒരുപക്ഷെ താങ്കളുടെ ചിന്തയിൽ തോന്നുന്ന കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആകണമെന്നില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നത്. സ്വാഭാവികമായും ഒരു മതത്തിലോ ഒരു ദൈവത്തിലോ വിശ്വസിക്കാൻ അതാണ് എന്റെ യുക്തി എന്നോട് പറയുന്നതെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനുള്ള പൂർണ്ണമായ അവകാശം എനിക്കുണ്ടാവുകയും ഞാനൊരു ആ തരത്തിൽ യുക്തിചിന്തകനാകുകയുമല്ലേ ചെയ്യുന്നത്. അത് ശരിയല്ല എന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് അവകാശമുള്ളത്?
അതെ, യുക്തി എന്ന് പറയുന്നത് മാൻ എന്ന് പറയുന്ന ബേസിക്കലി ഒരു റാഷണലൈസിംഗ് ആയിട്ടുള്ള ആനിമലാണ്. അതായത് റാഷണൽ ആനിമൽ അല്ല, എന്താണോ നമ്മൾ വളരെ ചക്കരയായിട്ട് കാണുന്നത് അതിനെ പിന്തുണയ്ക്കാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മളുടെ ബ്രെയിൻ തന്നെ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ ഈവൻ ഒരു കുറ്റം ചെയ്താൽ പോലും അത് ന്യായീകരിക്കാൻ നമ്മൾ ഏത് അറ്റം വരെയും പോകും. അതുകൊണ്ടാണ് റാഷണലൈസിംഗ് ആയിട്ടുള്ള ബ്രെയിനാണ് എന്ന് നമ്മൾ പറയുക. ഇപ്പോൾ യുക്തി എന്ന് സംബന്ധിച്ചാലെന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് എന്നൊക്കെ സംബന്ധിച്ച് നമ്മുടെ സ്പീഷീസിന് ഒരു റിയാലിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ചുവപ്പ് തന്നെയാണ് എൻ്റെ ചുവപ്പ്. അതുപോലെ തന്നെ നിങ്ങളൊരു കാറ് കണ്ടിട്ട് നിങ്ങൾ കാറെന്ന് പറയുന്നു, രക്തം കണ്ടിട്ട് രക്തം എന്ന് പറയുന്നു, നിങ്ങൾ സ്നേഹം എന്ന് കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. അപ്പോൾ പൊതുവായി നമ്മൾ അംഗീകരിക്കുന്ന ഒരു സ്പീഷീസ് റിയാലിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. അത് വെച്ച് നോക്കുമ്പോൾ ആ റിയാലിറ്റിയാണ് യുക്തിസഹമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുക. നമുക്ക് ഒരു മധ്യലോകത്ത് ജീവിച്ചിരിക്കുന്ന ജീവിയാണ്. മൈക്രോ വേൾഡോ മാക്രോ വേൾഡോ നമുക്ക് ബാധകമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ അനുഭവങ്ങളിൽ. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളുടെ ഒരു ആവറേജ് ആയിട്ട് വരുന്ന, ഒരു ശരാശരി ആയിട്ട് വരുന്ന ഒരു യുക്തിയും സെൻസും നമുക്കുണ്ട്. അതിനെ പിന്തുടരാനാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് തന്നെ എക്സ്ട്രീം വെറൈറ്റീസ് ഉണ്ടാകും. ചിലപ്പോൾ ഇപ്പോൾ കാഡൽ എന്ന് പറയുന്ന ഒരാൾ സ്വന്തം അച്ഛനെയും അമ്മയൊക്കെ കൊല്ലുമ്പോഴായിരിക്കും അയാൾക്ക് അത് യുക്തിപരമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുന്നത്. പക്ഷെ അത് നമ്മുടെ ഒരു സ്പീഷീസ് എന്ന നിലയിലോ നമ്മുടെ സമൂഹം എന്ന നിലയിലോ നമ്മൾ പിന്തുടരുന്ന ഒരു യുക്തിയല്ല. അപ്പോൾ അതിനകത്തൊരു ആവറേജിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഓരോ മതവിശ്വാസിക്കും അന്യമതവിശ്വാസിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യുക്തിഹീനമായിട്ടും അബദ്ധങ്ങളായിട്ടും തോന്നുന്നത്? അവിടെ ആ യുക്തി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അന്യമതങ്ങളോട് എത്തിയിസ്റ്റിക്കാണ്. എല്ലാ വിശ്വാസിയും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള ഒരു ഹിന്ദു മതം എന്ന് പറയുന്നതോ അവരുടെ ദൈവങ്ങളെന്ന് പറയുന്നതോ ഒട്ടും പ്രസക്തമായ കാര്യമല്ല. ലോകത്തുള്ള എല്ലാ മതങ്ങളും അയാൾക്ക് വർജ്യമാണ്. അത് ഒരു നാസ്തികൻ ചെയ്യുന്നത്, എന്താണോ ഒരു മതവിശ്വാസി ശരാശരി ചെയ്യുന്നത്, അയാൾ 99% ദൈവങ്ങളോടും മതങ്ങളോടും പുറന്തിരിഞ്ഞ് നിൽക്കുമ്പോൾ നാസ്തികൻ ഒരു ദൈവത്തോടു കൂടി ആ ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതായത് ഈ പറയുന്ന കക്ഷിയുടെ മതം കൂടി. സോ വി ആർ വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് 99%, വി ഗോ ഫോർ 1% ടു മേക്ക് ഇറ്റ് 100%.
താങ്കൾ അത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മൈക്രോ അല്ല മാക്രോ അല്ല, ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ജീവിയാണെന്ന് പറഞ്ഞു, ഒരു ശരാശരിയുടെ ഭാഗം പറഞ്ഞാണ് താങ്കൾ ഇതിൽ സംസാരിക്കുകയുണ്ടായത്. സ്വാഭാവികമായിട്ടും ഭൂമിയിലെ ജനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ പ്യൂർ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 16% മതങ്ങളിൽ വിശ്വസിക്കാത്ത ആൾക്കാരുടെ എണ്ണം. അതായത് 84% പേർ മതങ്ങളിൽ വിശ്വസിക്കുന്നു, ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറം ആവറേജ് ജനങ്ങൾ അല്ലെങ്കിൽ ആവറേജ് എബോ ആവറേജ് ജനങ്ങൾ ദൈവം എന്നൊരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ആ ഒരു ആവറേജിനൊപ്പം പോകാൻ താങ്കൾ തയ്യാറാകുന്നില്ല, താങ്കളെപ്പോലുള്ളവർ തയ്യാറാകുന്നില്ല?
ഇതിന് ഞാൻ ഉത്തരം ആദ്യം പറഞ്ഞാണ്. അതായത് ഇവിടെ കൂടുതലും, അതായത് മജോറിറ്റി പൊസിഷനാണ് റിലീജിയസ് ബിലീഫ്, അതുകൊണ്ട് അതിനെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നതായിരുന്നല്ലോ എൻ്റെ ചോദ്യം. അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും 99% ഓഫ് ഏരിയാസ് നമ്മൾ പിന്തുടരുന്ന ഒരു യുക്തിയും ബോധവും ഉണ്ട്. അതിന് വിരുദ്ധമായ കാര്യം ഒരു മതവിശ്വാസി തന്നെ ഹീസ് ഓൾമോസ്റ്റ് 99% റാഷണൽ ഓൾമോസ്റ്റ് എവറിഥിങ് ഈസ് റാഷണൽ ടു അതർ റിലീജിയൻ അതർ ഫെയ്ത്ത് ബട്ട് ഓൺലി ഇൻ ഹിസ് ഫെയ്ത്ത് അയാൾ റാഷണാലിറ്റി കൈവിടുന്നത്. അപ്പോൾ അയാൾ തന്നെ 99% പിന്തുടരുന്ന യുക്തി, സമൂഹം പൊതുവിൽ പിന്തുടരുന്ന യുക്തി, അത് അപ്പോൾ ബൗദ്ധികമായിട്ട് നോക്കുമ്പോൾ അതൊരു മെജോറിറ്റി പൊസിഷനാണ്. അതിൽ നിന്നുള്ള ഡീവിയേഷനാണ് നമ്മൾ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്.
അല്ല, അവിടെയും എന്റെ ചോദ്യത്തിന് ഉത്തരമായില്ല, മറിച്ച് മതം എന്നുള്ള ഇതിനല്ല ഞാൻ ചോദിക്കുന്നത്. മതത്തിനപ്പുറമായി പലരും പറയുന്നത് മതം ഏതെങ്കിലും ആയിക്കോട്ടെ, അതിനപ്പുറം ദൈവം എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി ഉണ്ടെന്നുള്ളതാണ്. താങ്കളും അങ്ങനെയാണെങ്കിൽ അതിനെ സമ്മതിക്കേണ്ടി വരില്ലേ? മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയോ അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ അല്ല, അതിനപ്പുറം ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്ന ദൈവം എന്നുള്ള സിംഗിൾ എൻറ്റിറ്റി.
എല്ലാ മതങ്ങളും ദൈവപരമായിട്ടല്ല, ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കാത്ത മതങ്ങളുണ്ട്, അതിനെക്കുറിച്ച് സംശയാസ്പദമായിട്ടുള്ള മതങ്ങളുണ്ട്, ദൈവങ്ങളാൽ വിഭജിക്കപ്പെട്ടവരാണ് മതങ്ങൾ യഥാർത്ഥത്തിൽ.
അതെ, അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞത് എൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾക്കും ആ ഒരു വിശ്വാസം, അതായത് മതങ്ങൾക്കപ്പുറമായി ദൈവം എന്ന അല്ലെങ്കിൽ ഒരു ശക്തിയിലുള്ള വിശ്വാസം താങ്കൾക്കുമുണ്ടോ?
ഇല്ല, ഒരു ശക്തി എന്ന് പറയുമ്പോൾ അത് നമ്മളെപ്പോഴും ഒരു ശക്തിയിലേക്ക് എത്തുന്നത് ഈ ഭൗതികവാദപരമായിട്ട് ഏക കാരണം എന്ന് പറയുന്നത് അസംബന്ധമാണ്. അതായത് ബഹുകാരണ സംബന്ധിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ, എല്ലാം ഒന്നിനൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിൻ്റെയും കാരണമായ ഒരു ഒറ്റമൂലി എന്നുള്ളത് നമ്മളൊരു യുക്തിബോധത്തിൽ തന്നെ നിലനിൽക്കാത്ത കാരണം, അങ്ങനെ ഒന്നിനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കാരണം കണ്ടെത്താനും പറയാനും നമ്മൾ ബാധ്യസ്ഥരാണ്. എവിടെയെങ്കിലും കൊണ്ട് ഒരു കുറ്റിയിൽ കെട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സയൻസും അതുപോലെ തന്നെ യുക്തിചിന്തയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞാൽ എനിക്കുണ്ടാവുക സാധ്യമല്ല, കാരണം പല കാരണം. ഇപ്പോൾ നമ്മൾ 4 ഫോഴ്സുകളെ കുറിച്ച്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, 4 ബലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇനിയൊരു ബലം വരുന്ന 5-ാമത്തെ ഒരു ബലമാണ്. ഇതൊന്നും ഒന്നിലേക്ക് ഒതുങ്ങുന്നില്ല, എല്ലാം ഒന്നിലേക്ക് ഒതുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മതചിന്തയാണ്. അങ്ങനെയല്ല നമ്മൾ എങ്ങും കാണുന്നത്. നമ്മളൊരു പനിയുടെ കാരണമായാലും ഒരു അപകടത്തിന്റെ കാരണമായാലും മരണത്തിന്റെ കാരണമായാലും മൾട്ടിപ്പിൾ റീസൺസ് അറ്റ് മൾട്ടിപ്പിൾ ടൈം ഓപ്പറേറ്റിംഗ് സൈമിൾട്ടേനിയസ്ലി ഏക കാരണം എന്ന് പറയുന്നത് അത് അസംബന്ധമാണ്.
അപ്പോൾ താങ്കൾ ഒന്നിലും വിശ്വസിക്കുന്നില്ല എന്നാണോ അതോ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്?
അല്ല, ഒന്നിലും വിശ്വസിക്കുന്നതല്ല. ഈ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ തെളിവില്ലാത്ത ഒരു ബോധ്യമാണ് വിശ്വാസം. ഐ നോർമലി അണ്ടർസ്റ്റാൻഡ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ തിങ്സ്.
അപ്പോൾ സ്വാഭാവികമായും സയൻസ് എന്ന് പറയുമ്പോൾ, ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിനെ മാത്രം മുന്നിൽ കണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? കാരണം സയൻസ് എപ്പോഴും തെറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നത്തെ ശരി നാളത്തെ തെറ്റാകാം, ഇന്നത്തെ തെറ്റ് നാളത്തെ ശരിയുമാകാം സയൻസിൽ. അപ്പോൾ സയൻസിനെ മാത്രം വിശ്വസിക്കുക എന്നുള്ള വാക്ക് ഞാൻ താങ്കൾ പറഞ്ഞു പോലെ ഞാൻ ഉപയോഗിക്കുന്നില്ല, ആശ്രയിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? പണ്ട് കാലത്ത് നമ്മൾ സയൻസ് കൊണ്ട് ശരിയെന്ന് പറഞ്ഞ പല കാര്യങ്ങളും വളരെ വലിയ തെറ്റുകളായിരുന്നുവെന്ന് ഇന്ന് ബോധ്യമായിട്ടുണ്ട്. എങ്ങനെ സയൻസിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും, മറ്റൊരു വിശ്വാസവും വിശ്വസിക്കാൻ മറ്റൊന്നുമില്ലാതെ?
അതെ, നല്ല ചോദ്യമാണ്. ഇപ്പോൾ സയൻസ് ആ ചോദ്യത്തിന്റെ മൊത്തത്തിലുള്ള ഭാവം ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇറ്റ്സ് സംതിങ് ലൈക്ക് എ റൂം വിത്ത് എ ലോട്ട് ഓഫ് വെന്റിലേറ്റേഴ്സ്. ഒരുപാട് വാതായനങ്ങളുള്ള ഒരു മുറിയാണ് സയൻസ്. അതായത് ദുഷ്ടവായു പുറത്തു പോകാനും ശുദ്ധവായു അകത്ത് വരാനായിട്ടുള്ള സൗകര്യം അവിടെയുണ്ട്. സയൻസ് തെറ്റുതിരുത്തുന്നു എന്ന് പറയുന്നത് പലപ്പോഴും ആദ്യത്തെ ചക്രത്തിൽ നിന്ന് നമ്മൾ ആദ്യത്തെ കാറിലേക്ക് വരുമ്പോൾ ചക്രം തെറ്റുന്നില്ല, കാറിൽ നിന്ന് നമ്മൾ വിമാനത്തിലേക്ക് പോകുമ്പോൾ കാറും തെറ്റാകുന്നില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ തന്മാത്രയിൽ നിന്ന് ആറ്റത്തിലേക്ക് പോകുമ്പോൾ തന്മാത്ര തെറ്റാകുന്നില്ല, ആറ്റത്തിൽ നിന്ന് പ്രോട്ടോണിലേക്ക് പോകുമ്പോൾ ആറ്റവും തെറ്റാകുന്നില്ല. നമ്മൾ ശരികളിൽ നിന്ന് മെച്ചപ്പെട്ട ശരികളിലേക്കാണ് സയൻസിൽ പോകുന്നത്. ഇനി സയൻസിന് തെറ്റുപറ്റുക എന്ന് പറയുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന മനുഷ്യനാണ്. മനുഷ്യന് പറ്റുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ തെറ്റുകൾ സയൻസിൽ കടന്നുകൂടുന്നു, പക്ഷെ അത് ലിബറേറ്റ് ചെയ്തുകൊണ്ട് തിരുത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് സയൻസിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അഥവാ വിശ്വസിക്കണമെങ്കിൽ ഏറ്റവും അധികം വിശ്വസിക്കാൻ കഴിയുന്ന സയൻസിനെയാണ്. സയൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്തു കാര്യവും ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ്. അത് സ്നേഹിക്കാനാണേലും കൊള്ളാം, ബോംബുണ്ടാക്കാനാണേലും കൊള്ളാം. ബേസിക്കലി ഇറ്റ് ഈസ് മോറലി ന്യൂട്രൽ ആണ്. പക്ഷെ മനുഷ്യൻ ഒരു ധാർമ്മിക ബോധമുള്ള ജീവിയാണ്. അവൻ്റെ ധാർമ്മിക ബോധം ഉപയോഗിച്ചുകൊണ്ട് സയൻസ് അവന് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. എല്ലാത്തിനും പൂർണ്ണമായി വിശ്വസിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഇപ്പോൾ സയൻസ് തന്നെ അപ്രോക്സിമേറ്റ് റിയാലിറ്റീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആത്യന്തിക സത്യം എന്ന് പറയുന്ന ഒരു സാധനം സയൻസിലില്ല. സയൻസ് ഒരു അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ആണ്, ഒരു കാര്യം വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ്. അത് പല രീതിയിലുണ്ട്. എവരിബഡി ഹാസ് എ ചാൻസ്, അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് അവിടെ തമ്പുരാന്മാരില്ല, പ്രഭുക്കളില്ല, അവസാന വാക്കുകളില്ല. ഐൻസ്റ്റീൻ പോലും തെറ്റാണെന്ന് തെളിയിക്കാൻ താങ്കൾക്കും എനിക്കും സാധിക്കും. അതാണ് സയൻസിന്റെ ഒരു ബ്യൂട്ടി എന്നുള്ളത്.
അല്ല, സ്വാഭാവികമായിട്ട് എനിക്ക് ആ സംശയം മാറിയിട്ടില്ല. കാരണം അത്തരത്തിലുള്ള ഒരു സയൻസ്, കൃത്യതയില്ലാത്ത ഒരു സയൻസ്, എപ്പോൾ വേണമെങ്കിലും മാറിക്കൊണ്ടിരിക്കാവുന്ന ഒരു സയൻസ്. അപ്പോൾ താങ്കൾ പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോട് പറയുന്നത് അതിനേക്കാൾ വലുത് സയൻസാണ്, അതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് ആശ്രയിക്കാവുന്നത് സയൻസാണ്, സയൻസിന്റെ വഴി കൂടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾ അവരെ തള്ളിവിടാൻ നോക്കുന്നത് അവർക്കുള്ളൊരു വിശ്വാസത്തിൽ നിന്ന് കുറച്ചുകൂടി ഒരു സ്ഥായിഭാവവും ഇല്ലാത്ത, ഒരു സ്ഥിരതയും ഇല്ലാത്ത മറ്റൊരു വഴിയിലേക്കല്ലേ?
അത് വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ബുക്കും മാത്രമായിട്ട് ജീവിക്കുന്ന ആള് ശരിക്കും അടഞ്ഞ ലോകത്താണ് ജീവിക്കുന്നത്. അതായത് ആത്യന്തികമായ ശരി, ഇപ്പോൾ ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളോട് നമ്മൾ പറയാണ് ഉരുണ്ടതാണെന്ന് പറയുമ്പോൾ, ഞങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് വിശ്വസിച്ചിരുന്ന ശരി തകർത്തുകൊണ്ട് ഞങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനല്ലേ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചില ഇടപെടലുകൾ ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ മതത്തിൻ്റെ ഒരു പ്രശ്നം തന്നെ അതിന് ചലനാത്മകത ഇല്ല എന്നുള്ളതാണ്. അത് കെട്ടിക്കിടക്കുന്ന ഒരു തടാകം പോലെയാണ്. അവിടെ കൊതുകുകളും മറ്റുള്ള ജീവികളാണ് ഉണ്ടാകുക. അല്ലെങ്കിൽ അവർ ലോകത്തെ നിർവഹിച്ച രീതിയിൽ നിന്ന് യാതൊരു മാറ്റവും ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതൊരു മേന്മയല്ല. എല്ലാ കാലത്തും ഒരു ഒരു ജ്ഞാനതലത്തിൽ തന്നെ നിലകൊണ്ട് കൊള്ളാമെന്നുള്ള ഒരു കരാറിൽ ഈ മനുഷ്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു റിട്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു നിലപാടാണ്. സയൻസ് നിങ്ങൾ പറയുന്ന എപ്പോഴും മാറി മറിയുന്നു എന്നല്ല, ഞാൻ ആ ശരികളെക്കുറിച്ച് പറഞ്ഞു. ആ ശരികൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ്. ഓരോ നിമിഷവും മറ്റൊരു നിമിഷമാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്കറിയില്ല. നമ്മൾ വളർച്ചയിലാണ്, പരിണാമത്തിലാണ്, പ്രപഞ്ചം പരിണാമത്തിലാണ്, ലോകം പരിണാമത്തിലാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് മാറാത്ത ഒന്നിൽ മാത്രം പിടിച്ചു നിൽക്കണമെന്നുള്ള വാശി മനുഷ്യൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. മറ്റൊരു ജീവികൾക്ക് അത് ബാധകമല്ല.
ഓക്കെ, അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും മറ്റു പലരും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണെങ്കിൽ പോലും, സയൻസിനെ കുറിച്ച് പറയുമ്പോൾ സയൻസും ദൈവവിശ്വാസവും അല്ലെങ്കിൽ സയൻസും മതങ്ങളും എത്രത്തോളം ഒരുമിച്ച് പോകും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്?
സയൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ, എല്ലാ മതങ്ങളും പറയുന്നത് ഞങ്ങൾ കൂടുതൽ സയന്റിഫിക് ആണെന്നാണ്. വൈ ഡു ദേ വാണ്ട് ടു ബി മോർ സയന്റിഫിക്? സയൻസിന് അങ്ങനെ ഒരു ആവശ്യമില്ല, അത് മതങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിട്ടിക്കലാണ് നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻ്റെ എന്ന് നമുക്കതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സയൻസും റിലീജിയനും കൂടെ ഒരുമിച്ച് പോകേണ്ടത് യഥാർത്ഥത്തിൽ റിലീജിയൻ്റെ മാത്രം ബാധ്യതയാണ്, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ ബാധ്യതയാണ്. കാരണം യു ക്യാൻ ലിവ് വിത്തൗട്ട് റിലീജിയൻ, ഐ ആം ആൻ എക്സാമ്പിൾ ആൻഡ് മില്യൻസ് ഓഫ് പീപ്പിൾ. പക്ഷേ സയൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്.
അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയമുള്ളത്, ഈ ഒരുപക്ഷെ ശാസ്ത്ര രംഗത്ത് നമ്മൾ കാണുന്ന വളരെയധികം പുരോഗമിച്ചിട്ടുള്ള വ്യക്തികൾ പോലും, ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ പോലും അതിനു മുൻപ് പൂജ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഡോക്ടർ തനിക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ഒരു രോഗം വരുമ്പോൾ രോഗിയോട് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ്. താങ്കളെക്കാൾ കൂടുതൽ ശാസ്ത്രം പഠിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും അവർ. അവർ പോലും ഇതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവർക്ക് ആ ശാസ്ത്രവും മതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവരുടെ ജീവിതത്തിൽ ബോധ്യമായ കാര്യമല്ലേ അത്?
അവർ ശാസ്ത്രവും മതം ഒരുമിച്ച് കൊണ്ടുപോകുന്നില്ല, അവർ മതം മാത്രമാണ് കൊണ്ടുപോകുന്നത്. കാരണം ഈ മത ശാസ്ത്രം എന്ന് പറയുന്ന അവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത്. ഒന്ന് ശാസ്ത്രീയമായിട്ടുള്ള മനോഗതി, സയന്റിഫിക് ടെമ്പർ, നെഹ്റു കോയിൻ ചെയ്തൊരു വാക്കാണ്. മറ്റൊന്നുള്ളത് സയന്റിഫിക് നോളജ്. നോളജ് മീൻസ് യു ആർ അക്വയറിങ് മോർ ആൻഡ് മോർ ഫാക്ട്സ്, തിയറീസ് ആൻഡ് ഓൾ ലൈക്ക് ദാറ്റ്. ഈ ഇവരെല്ലാം പ്രധാനമായിട്ട് ചെയ്യുന്ന ഈ സയന്റിസ്റ്റുകൾ, നിങ്ങൾ ഈ മതത്തെ പിന്തുടരുന്ന സയന്റിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ശാസ്ത്രീയ മനോവൃത്തിയുടെ കുറവുണ്ട്, അതേസമയം ശാസ്ത്രീയമായിട്ടുള്ള ജ്ഞാനം ധാരാളമുണ്ട്. സംതിങ് ലൈക്ക് നമ്മൾ മീൻ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുകയാണ്, അവർ ഒരുപാട് മീൻ അവരെയിലുണ്ട്. അതേസമയം ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്നത് മീൻ പിടിക്കാൻ പഠിക്കലാണ്. അതായത് മീൻ പിടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണേലും മീൻ പിടിക്കാം, വാങ്ങിക്കാം, കൊണ്ട് വീട്ടിലാക്കാം. അതേസമയം മീൻ വാങ്ങിക്കൽ മാത്രമാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ക്രിട്ടിക്കൽ സ്കില്ലുണ്ടാവില്ല. ഈ ശാസ്ത്രജ്ഞന്മാർ നിങ്ങൾ പറയുന്നപ്പോൾ തിരുവനന്തപുരത്ത് റോക്കറ്റ് വിടുമ്പോൾ ചാലക്കമ്പോളത്തിൽ തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥ വരുന്നു എന്ന് പറയുന്നത്, അവർ യഥാർത്ഥത്തിൽ അവരുടെ പ്രാഥമികമായിട്ടുള്ള ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രേഷനായിട്ടുള്ള മതം, അതിൻ്റെ കഥകൾ, അതിൻ്റെ ഇമോഷണൽ ലീനിങ്സ് അത് അതേപടി നിലനിർത്തിക്കൊണ്ട് അവർ ശരിക്കും ചെയ്യുന്ന, അവർ പഠിക്കുന്ന ശാസ്ത്രത്തിൽ കൂടി ഈ മതം കലർത്താനായിരിക്കും അവർ പലപ്പോഴും ശ്രമിക്കുക.
അത്രയും പഠിക്കുന്ന, അത്രയും ശാസ്ത്രം പഠിക്കുകയും ബഹിരാകാശ വസ്തുക്കളെ പോലും അല്ലെങ്കിൽ ചന്ദ്രനെയും സൂര്യനെയും ചൊവ്വയെയും പോലും അടുത്ത് കാണുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അപ്പോഴും അവർ വിശ്വസിച്ച, കുട്ടിക്കാലത്ത് പഠിച്ച മതം അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ സ്വാഭാവികമായും നമ്മളെക്കാളും ഒക്കെ അവർ ഈ ലോകത്തെക്കുറിച്ച് കൂടുതൽ കാണുന്നവരാണ്, നേരിട്ട് കാണുന്നവരാണ്. അപ്പോൾ അവർക്ക് അത്രത്തോളം സ്വാധീനം ചെലുത്തിയ ആ മതം സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതിനെ തെറ്റാണെന്ന് പറയാൻ എനിക്കോ താങ്കൾക്കോ എന്താണ് അവകാശമുള്ളത്?
സി, ആദ്യം ഒരു വിശ്വാസമാണ്, അല്ലാതെ അവര് ഇത് അവര് പ്രതിഭാസം നിരീക്ഷിച്ചിട്ട് പ്രമാണം ഉണ്ടാക്കല്ല. ആദ്യം അവർക്ക് പ്രമാണമുണ്ട്, അത് അവരുടെ കുട്ടിക്കാലം, അവർ സയൻസ് ഒക്കെ പഠിക്കുന്ന കുറച്ച് നാൾക്ക് ശേഷമാണ്. പ്രൈമറി ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റിലീജിയനാണ്, അതൊരു ഇമോഷണൽ തിങ് ആണ്. അത് വിചാരപരമായി ഉണ്ടാകുന്നതല്ല, വൈകാരികമായി ഉണ്ടാകുന്നതാണ്. സ്വന്തം അമ്മയോടുള്ള ഇഷ്ടം, ആരൊക്കെ തള്ളി പറഞ്ഞാലും അമ്മയോടുള്ള ഇഷ്ടം പോവില്ല. അതേപോലെ ഒരു വൈകാരികതയാണ് ശരിക്കും മതം എന്ന് പറയുന്നത്. പിന്നെ ഇവര് ഒരുപാട് കാര്യങ്ങൾ കാണുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. ഉദാഹരണമായിട്ട് നിങ്ങളൊരു അന്ധവിശ്വാസിയായിട്ടാണ് ശരിക്കും നിങ്ങൾ ജനിച്ചു തുടങ്ങുന്നെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കുന്നെങ്കിൽ, നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റല്ല, നിങ്ങൾ റോങ് റൂട്ടിലാണ് വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾ എത്ര സയൻസോ ക്വാണ്ടം ഫിസിക്സ് പഠിച്ചാലും ക്വാണ്ടം ഫിസിക്സിനകത്ത് നിങ്ങൾ അദ്വൈതം തരയും, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബാങ് തരയും. കാരണം ആ രീതി ശരിയല്ല എന്നുള്ളതാണ്. ശാസ്ത്രീയ മനോവൃത്തി അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ ഈസ് വാട്ട് ലാക്കിംഗ് ദയർ. അതാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരാൾ അന്ധവിശ്വാസിയായ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനായാൽ അയാൾ അന്ധവിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരനാവും. അന്ധവിശ്വാസിയായ ഒരാൾ ഒരു ഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞാൽ അയാളൊരു അന്ധവിശ്വാസിയായ ഫിസിസിസ്റ്റ് ആവും, അത്രേ ഉള്ളൂ. ആരും ഈ ഇതൊരു സോഫ്റ്റ്വെയർ ആണ് ബേസിക്കലി. അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും വലിയ മാറ്റം ഉണ്ടാവില്ല. ഒഫ്കോഴ്സ് സയൻസ് പഠിക്കുന്നത് ഇതിൽ നിന്ന് ലിബറേറ്റഡ് ആവാൻ വളരെ സഹായമാണ്, വിദ്യാഭ്യാസം വളരെ സഹായമാണ്. പക്ഷേ അങ്ങനെ ചെയ്തോളണം എന്ന് നിർബന്ധമില്ല. അതാണ് നമ്മളെ ശാസ്ത്രജ്ഞന്മാരുടെയിലും ഇടതുപക്ഷക്കാരുടെയിലും ഒക്കെ ഒരുപാട് ഈഫി ക്യാരക്ടേഴ്സിനെയും ഒരുപാട് നമ്മൾ ഈ പറയുന്ന കൂടോത്രം ടീമുകളും ഒക്കെ കാണുന്നതിന്റെ കാരണം.
അല്ല, അപ്പൊ എന്റെ അടിസ്ഥാനം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചെത്തുകയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഇത്രയും പഠിക്കുന്ന ആൾക്കാർക്ക് പോലും ഇതിൽ നിന്ന് വിട്ടുപോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വഭാവം അതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒരു മനുഷ്യനെ അതിന്റെ അവന്റെ അടിസ്ഥാനപരമായിട്ടുള്ള രീതി സ്വഭാവം അതിലൂടെ പോകുമ്പോഴല്ലേ അവൻ യഥാർത്ഥത്തിൽ ശരിയായ വഴിയെ പോകുന്നത്. മറിച്ച് അവന്റെ അടിസ്ഥാന രീതിയെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു ഓൾട്ടറേഷൻ നടത്തുകയാണ്. അപ്പോൾ അതാണ് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതല്ലേ നമ്മൾ ശരിയായ വഴിയായി കാണേണ്ടത്.
വളരെ നല്ല ചോദ്യമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ അടിസ്ഥാന സ്വഭാവങ്ങളും ചോദനകളും പരിഷ്കരിച്ചുകൊണ്ടാണ് നാഗരികത ഇവിടം വരെ എത്തിയത്. ഉദാഹരണമായിട്ട് നമ്മൾ ഏതൊരു അടിസ്ഥാനപരമായിട്ടുള്ള മസ്തിഷ്ക നിലപാട്, ഇപ്പോൾ സെക്സിനെ സംബന്ധിച്ച്, അത് നമ്മൾ ഒരുപാട് പ്യൂരിഫൈ ചെയ്തും പരിഷ്കരിച്ചുകൊണ്ട് നമ്മൾ നാഗരിക ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമുക്ക് തോന്നോളം ചെയ്യുകയല്ല. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്, ഭയമായാലും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയാലും. അപ്പോൾ ആദ്യത്തെ ട്രൈബൽ കൾച്ചർ തന്നെ എടുത്തു നോക്കുക, എതിരാളിയായ ഒരാളെ കാണുമ്പോൾ ഒന്നും ചോദിക്കാതെ കൊന്നു കളയുക എന്നുള്ളതാണ്. ആ ത്രെട്ട് അപ്പോഴേ അവൻ കാണുകയും അതിനെതിരെയുള്ള നടപടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്താ ഈ മത്സരവീര്യങ്ങളും പരസ്പരമുള്ള വിദ്വേഷങ്ങളും ഒരു ഫുട്ബോൾ മൈതാനത്തിൽ 22 പേരുള്ള ഒരു മത്സരത്തിലേക്ക് ഒതുക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു ചതുരംഗ കളത്തിലേക്ക് ഒതുക്കി മാറ്റുന്നു. ഇതൊക്കെയാണ് നമ്മുടെ നാഗരികതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിജയം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ചോദനകൾ. ഇത് വിശ്വാസം അടിസ്ഥാനപരമായിട്ട് ഒരു കൊപ്പയാണ്. കൊതിയും പേടിയുമാണ് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ രണ്ട് രാസത്വരങ്ങൾ. ഇത് വെച്ചുകൊണ്ട് ആരെയും ഏത് വിശ്വാസത്തിലേക്കും കൊണ്ടുവരാൻ കഴിയും. പക്ഷേ നമ്മുടെ നാഗരികതയുടെയും മനുഷ്യന്റെ മുന്നോട്ട് പോക്കലിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അന്വേഷണങ്ങൾ ഉണ്ടാവുക, സംശയങ്ങൾ ആഘോഷിക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അതിന് തടസ്സമായി നിൽക്കുന്നതാണ് നിങ്ങൾ ഈ പറയുന്ന സഹജമായ ഈ ചോദന, ഈ അടിസ്ഥാന നിലപാട്. അതുകൊണ്ട് അതിനെ പരിഷ്കരിക്കാനുള്ള ശ്രമം നാഗരികതയിലേക്ക് മുന്നേറാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്.
സ്വാഭാവികമായിട്ട് ഇത് പറയുമ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെടുത്തി ചോദിക്കാനുള്ളത്, ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ചർച്ച നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ അവതരിപ്പിച്ച പല പേപ്പറുകളുടെ അടിസ്ഥാനത്തിലാണ്. അതൊരു ഹൈന്ദവ ശാസ്ത്രവുമായി അല്ലെങ്കിൽ ഹൈന്ദവ പുരാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ലോകത്തിപ്പോൾ കാണുന്ന പല ശാസ്ത്ര പുരോഗതികളും ഇന്ത്യൻ പുരാണങ്ങളിൽ, ഇന്ത്യൻ ഹൈന്ദവ ധർമ്മത്തിൽ, വേദങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ശക്തമായി വാദിക്കുന്നത്. താങ്കളെപ്പോലുള്ളവർ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്?
അതായത് ഈ അതൊരു ഈ രാഷ്ട്രം എന്നുള്ള സങ്കല്പം, അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് വി ആർ ഓൾ കമ്മിങ് ഫ്രം ആഫ്രിക്ക. നമ്മൾ പൈതൃകത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ എവിടം വരെ ഉള്ളതാണ് പൈതൃകം എന്നുള്ള ചോദ്യം വരുന്നു. അതായത് പലരും ഏതെങ്കിലും ഒരു മതം ഉന്നയിക്കുന്ന പൈതൃകം എന്ന് പറഞ്ഞാൽ അവരുടെ മതസാഹിത്യവും ആഘോഷങ്ങളും തുടങ്ങി ഇന്ന് വരെയുള്ള കാലഘട്ടം വരെയേ ഉള്ളൂ എങ്കിൽ അതൊരു സങ്കുചിതമായിട്ടുള്ള മനോഭാവമാണ്. നിങ്ങൾക്ക് പഴയ ആൾക്കാർക്ക് ഇതെല്ലാം അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് പുറകോട്ട് പോകാൻ തയ്യാറാകണം. വാട്ട് അബൌട്ട് ദ കേവ് മാൻ, വാട്ട് അബൌട്ട് ആസ്ട്രലോപിതെക്കസ്? അവർക്കൊക്കെ നമ്മളെക്കാൾ ഒരുപാട് ഒരുപാട് ആ ഒരു ഇത് പോവുകയാണെങ്കിൽ, ആ ഒരു ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പോകാൻ തയ്യാറാകണം. അതായത് കുഴിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ കുഴിപ്പ് നിർത്തരുത്. ഇപ്പോൾ വിമാനത്തെ സ്വപ്നം കണ്ടിട്ടുള്ള ജനത ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇക്കാരസൻ ഡെഡാലസിൻ്റെ കഥ ഗ്രീക്ക് മിത്തോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് പറക്കാൻ കഴിയാത്ത ഒരു സ്പീഷീസ് പറവകളെ നോക്കി എങ്ങനെ ചെയ്യാം, എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോൾ സൂര്യൻ കുതിരകളുടെ രഥത്തിലാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നത്. മഹാവിഷ്ണുവിൻ്റെ വാഹനം എന്ന് പറയുന്നത് ഗരുഡനാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർ വിചാരിക്കുന്നത് എന്നാൽ ഒരു വാഹനം തന്നെയാകാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആധുനിക മനുഷ്യന്റെ ഭാവനയാണ്. ആ ഭാവനയിൽ ചിലത് ശരിയായി വരും എന്ന് പറയുന്നത് കോയിൻസിഡൻസ് ആണ്. അതെ, ലോകത്തുള്ള എല്ലാ നാഗരികത്തിലുള്ളവരും വിമാനത്തെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളുടെ മതം വളർത്താനും നമ്മളുടെ സംഗീത ദേശീയത പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എതിർക്കപ്പെടേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ പരിഹസിക്കപ്പെടേണ്ട കാര്യമാണ്.
പക്ഷെ ആ വിമാനത്തിന്റെ കാര്യം മാത്രമല്ല, ഒരു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ സയൻസ് കോൺഗ്രസിലുള്ള പല പേപ്പറുകളും അതേക്കുറിച്ച് വായിച്ചപ്പോൾ കേട്ട കാര്യങ്ങൾ, ഇപ്പോൾ ക്ലോണിംഗ് എന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്ത് മാത്രം ശാസ്ത്രലോകം കണ്ടെത്തിയ ഒരു കാര്യമാണ്. ഗാന്ധാരി ഒരു മാംസമണ്ഡലത്തിൽ നിന്ന് 101 കുട്ടികളെ ഉണ്ടാക്കിയെങ്കിൽ അത് ക്ലോണിങ്ങിന്റെ ആദ്യ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗണപതിയുടെ തല, ഒരു ആനയുടെ തല വെച്ചത്, അങ്ങനെ ചിന്തിക്കാനെങ്കിലും ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അല്പമെങ്കിലും ഒരു ശാസ്ത്രബോധം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബോധം അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് സമ്മതിക്കാൻ കഴിയില്ലേ?
ഒന്നാമത് ക്ലോണിങ്ങിന്റെ സാങ്കേതിക തന്നെ ഒരു മാംസമിണ്ടം വെട്ടി അതിനകത്ത് നിന്ന് 100 എണ്ണം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ക്ലോണിങ്ങിന്റെ സാങ്കേതിക തന്നെ അങ്ങനെയല്ല, അതിനായിട്ട് നമ്മൾ ഒരു വേവേഡ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാം.
നാളെ അങ്ങനെ കണ്ടെത്തില്ല നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല, കാരണം ആ രീതിയിലേക്കാണ് ഇപ്പോൾ ശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങൾ നടക്കുന്നത്.
ദിജു, അതായത് മനുഷ്യന്റെ സ്വപ്നങ്ങളും ഭാവനകളും, ഇപ്പോൾ ഉദാഹരണമായിട്ട് പലതും പൂർണ്ണമായോ ഭാഗികമായോ പലപ്പോഴും മെറ്റീരിയലൈസ്ഡ് ആയിട്ട് വരാറുണ്ട്. അതൊന്നും പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആവണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു ധാരണ, നിങ്ങൾ എഴുതി വെക്കുന്ന അല്ലെ സയൻസ് ഫിക്ഷനുകളിലെ ചില ധാരണകൾ, ഇതൊക്കെ ഒരു 100-200 വർഷം കഴിഞ്ഞ് ശരിയായി കഴിഞ്ഞാൽ ഈ എഴുതി വെച്ച ആൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. ഉണ്ടാകാം, ഇറ്റ് ക്യാൻ നാച്ച് അല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊരു പ്രവചന സാധ്യമാണെങ്കിൽ കൃത്യമായ ഒരു 100-100 പ്രവചനങ്ങൾ നടത്തിയിട്ട് അതിലൊരു 80-85% ശരിയാണെങ്കിൽ മാത്രമല്ല ഉള്ളൂ നമുക്ക് അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് പറയാൻ പറ്റൂ. അറിയാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ശരിയായി വരുന്നു, അതിനെയെല്ലാം നമ്മൾ ശാസ്ത്രീയ ധാരണയായിരുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു കടന്ന കൈയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും. എന്തായാലും ഇതിൽ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമാവുകയാണ്. താങ്കൾ ഞാൻ ചോദിച്ചു തുടങ്ങിയിൽ തന്നെ ഒരു കാര്യം കൂടെ തോന്നുന്നു, പലപ്പോഴും താങ്കളുടെ ഒരു സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ എല്ലാം കേൾക്കുമ്പോൾ എതിർഭാഗത്തുള്ളവരെ വളരെയധികം പരിഹസിക്കുകയും അപഹസിക്കുകയും അവരുടെ വാദങ്ങൾ എല്ലാം തെറ്റാണെന്ന് പരിഹാസ രീതിയിൽ പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് താങ്കളെ തോന്നുന്നത്. പലപ്പോഴും ഈ മതവിഭാഗങ്ങളിൽപ്പെടുന്ന തീവ്രവാദികൾ ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. താങ്കളെ ആ രീതിയിൽ ഒരു യുക്തിവാദ തീവ്രവാദി എന്ന് ഞാൻ ആദ്യം വിളിച്ചതുപോലെ ഒരു യുക്തി തീവ്രവാദി എന്ന രീതിയിലാണ് താങ്കൾ പലപ്പോഴും പെരുമാറാറുള്ളത്. അത്തരത്തിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ?
ഇല്ല, അത് ഈ അപഹാസ്യമായിട്ടുള്ള ആശയങ്ങൾ പരിഹസിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. ഒരിക്കലും ഞാനൊരു ഡിബേറ്റിൽ ഐ ആം എൻ അഗ്രസീവ് പേഴ്സൺ ബട്ട് ഐ ആം നോട്ട് വയലന്റ്, ഞാൻ ആരെയും അബ്യൂസ് ചെയ്യാറില്ല. പിന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളതിനെ ടീസിങ് ഈസ് എ പാർട്ട് ഓഫ് ടീച്ചിങ്. നമ്മളൊരു ശരിക്കും ഞാൻ ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷനാണ്, എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്, അതിലെ ഉദാഹരണങ്ങളോ. അപ്പോൾ ഞാനങ്ങനെ ഇപ്പോൾ ദിജുവിൻ്റെ ഒരു വിധിയായിരിക്കാം, അത് ഒരു ജഡ്ജ്മെൻ്റ് ആയിരിക്കാം, അതിൽ ശരിയുണ്ടാവും തെറ്റുണ്ടാവും. പക്ഷേ നോർമലി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അഗ്രസീവായി പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അതിൻ്റെ. ബട്ട് വി ആർ ഇത് പട്ടം പറത്തുന്ന പോലെയാണ്, പട്ടം പറത്തുമ്പോൾ പട്ടങ്ങളാണ് ഉയരം താണ്ടേണ്ടത്, അവ തമ്മിലാണ് മത്സരം, അല്ലാതെ താഴെ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ പട്ടം പറത്തുന്നവർ തമ്മിലുള്ള അടിയും ബഹളവും അല്ല ഡിബേറ്റ്. അപ്പോൾ ആശയപരമായിട്ട് ഐ ആം എൻ അഗ്രസീവ് പേഴ്സൺ, അതിനകത്ത് ഇതുണ്ട്. പക്ഷേ ഒരിക്കലും വ്യക്തിപരമായിട്ട് ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു വിഷയം.
തീർച്ചയായും. വളരെ നന്ദി ശ്രീ സി രവിചന്ദ്രൻ, പ്രൊഫസർ സി രവിചന്ദ്രൻ. ഇത്രയും നേരം ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം താങ്കളുടെ ആദ്യത്തെ പരിപാടിയാണ് ഇത്രയും നേരം SBS മലയാളത്തിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിനെ.
താങ്ക് യു വെരി മച്ച്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.